2024 നവംബർ 15 വെള്ളിയാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്നും വായിക്കുന്ന രാഹുൽ. ഉപതെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയം ചോരുമ്പോൾ അരവിന്ദ് ബാബു എഴുതുന്നു, ജനാധിപത്യത്തിന്റെ ഉത്സവമെന്നാണ് പൊതുവിൽ തെരഞ്ഞെടുപ്പുകളെ വിശേഷിപ്പിക്കാറുള്ളത്. ബഹുകക്ഷി രാഷ്ട്രീയം പുലരുന്ന രാജ്യത്ത് ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെയും നയസമീപനങ്ങളും അതത് കാലത്തെ അവരുടെ വികസന നയങ്ങളും കാഴ്ചപ്പാടും പരിശോധിച്ചാണ് ജനങ്ങൾ വിധി നിർണ്ണയിക്കുന്നത്. രാജ്യത്തെയോ അതിലുൾപ്പെടുന്ന സംസ്ഥാനങ്ങളുടെയോ പൊതു തെരഞ്ഞെടുപ്പ് പ്രക്രിയ നാടിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട വിശാല രാഷ്ട്രീയ ചർച്ചയിൽ കൂടി അധിഷ്ഠിതമായതാണ്. എന്നാൽ ഉപതെരഞ്ഞെടുപ്പിന്റെ സാഹചര്യം മറ്റൊന്നാണ്. കേവലം ഒരു ചെറിയ പ്രദേശത്തിന്റെ സാമൂഹ്യ സാമ്പത്തിക ക്രമങ്ങളെയും അവിടെയുള്ള വികസനവുമാണ് ചർച്ചയിൽ മേൽക്കൈ പുലർത്തുന്നതെങ്കിലും അതിന്റെ അടിത്തറ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളിൽ അധിഷ്ഠിതമാണ്. സമീപകാലത്ത് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ പ്രചാരണത്തിൽ നിന്നും രാഷ്ട്രീയം പാടെ ചോർന്നു പോയിരിക്കുകയാണെന്ന യാഥാർത്ഥ്യമാണ് പ്രചരണ സമയത്തെ വിഷയങ്ങളിൽ നിന്നും വ്യത്യസ്തമാകുന്നത്. സ്ഥാനാർത്ഥി നിർണയം മുതൽ വിവാദങ്ങൾ. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വടകര മണ്ഡലത്തിൽ നിന്നും കോൺഗ്രസിന്റെ യുവമുഖമായ പാലക്കാട് MLA ഷാഫി പറമ്പിൽ മത്സരിച്ച് വിജയിച്ചതോടെയാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത്. VT ബൽറാം, ഡോക്ടർ P സരിൻ, രാഹുൽ മങ്കോട്ടത്തിൽ തുടങ്ങിയ ചെറുപ്പക്കാരിൽ തുടങ്ങി കെ മുരളീധരൻ എന്ന ഇരുത്തം വന്ന രാഷ്ട്രീയ നേതാവിലേക്ക് വരെ UDF സ്ഥാനാർത്ഥി ചർച്ചകൾ എത്തി. എന്നാൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മങ്കൂട്ടത്തിലെന്ന ഒറ്റപ്പേരിലേക്ക് കോൺഗ്രസ് ചർച്ച ചുരുക്കിയതോടെ ഡോക്ടർ P സരിൻ ഇടത് ക്യാമ്പിലെത്തി. നിലവിലെ സാഹചര്യത്തിൽ കരുത്തനായ സ്ഥാനാർത്ഥി സരനാണെന്ന് നേതൃത്വവും വിലയിരുത്തി. രാഷ്ട്രീയ ചർച്ച വ്യക്തിപരതയിലേക്ക് നീങ്ങിയത് കൃത്യമായി അവിടെ മുതലാണെന്ന് വേണം കരുതാൻ. കൃത്യമായി രാഷ്ട്രീയം പറഞ്ഞ് കളം പിടിക്കേണ്ട മുന്നണികളെ വലച്ച് പിന്നീടുണ്ടായത് വിവാദങ്ങളുടെ തേരോട്ടമായിരുന്നു. കനൽ കത്തിക്കാൻ ഇടതുപക്ഷം. പ്രതിപക്ഷ നേതാവ് VD സതീശനും KPCC അധ്യക്ഷൻ കെ സുധാകരനും ഒന്നിച്ച് നടത്തിയ സ്ഥാനാർത്ഥി നിർണയത്തെ ചുറ്റിപ്പറ്റിയുയർന്ന വിവാദം കത്തിച്ച് നിർത്തുകയായിരുന്നു CPMന്റെ തന്ത്രം. പാലക്കാടുകാരെ ഒഴിവാക്കി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ കൂടിയായി രാഹുലിനെ ലക്ഷ്യം വെച്ച് രാഷ്ട്രീയ പീരങ്കികളിൽ നിന്നുയർന്ന വിവാദ വെടികൾ ചിലത് ഷാഫി പറമ്പിലിനെയും പരിക്കേൽപ്പിച്ചു. രാഹുലിന് പകരം ഏത് മണ്ഡലത്തിലും മത്സരിച്ച് ജയിക്കാൻ പ്രാപ്തിയും തലയെടുപ്പുമുള്ള കെ മുരളീധരൻ എന്ന രാഷ്ട്രീയ നേതാവിന്റെ പേരുൾപ്പെട്ട പാലക്കാട് DCCയുടെ കത്തുകൂടി പുറത്തുവന്നതോടെ വിവാദം ആളിക്കത്തി. തുടർന്ന് അരയും തലയും മുറുക്കി മുരളീധരൻ വിമർശനവുമായി രംഗത്തിറങ്ങിയപ്പോൾ കേരള രാഷ്ട്രീയ നിഘണ്ടുവിൽ നോമിനി രാഷ്ട്രീയമെന്ന പുതിയ പദം കൂടി എഴുതി ചേർക്കപ്പെട്ടു. ഇതോടെ LDF സെറ്റ് ചെയ്ത അജണ്ടയിൽ UDF കുരുങ്ങിക്കിടന്നു. എന്നാൽ കളം മാറാൻ അധിക സമയമെടുത്തില്ല. CPMലെ വിള്ളലുകൾ. ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തോടെ കണ്ണൂർ AD ആയിരുന്ന നവീൻ ബാബുവിന്റെ ആത്മഹത്യയും അത് സംബന്ധിച്ച് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ സ്ഥാനത്ത് നിന്നും പുറത്തുപോയ PP ദിവ്യയെയും ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങളും CPM ഒരു പരിധിവരെ തടുത്തു. ഇതിനിടെ പാലക്കാട് ഏരിയ കമ്മിറ്റി അംഗം അബ്ദുൾ ഷുക്കൂർ ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബുവിനെതിരെ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ തിരിഞ്ഞ് പരസ്യപ്രസ്താവന നടത്തി പാർട്ടി വിടാനൊരുങ്ങുന്നത് മണത്ത CPM അനുനയത്തിന് മുതിർന്ന നേതാവായ NN കൃഷ്ണദാസിനെ നിയോഗിച്ചു. അനുനയം വിജയിച്ചതോടെ വാർത്ത റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമങ്ങളെ ഇടച്ചിക്കടയ്ക്ക് മുന്നിലെ പട്ടിയോട് ഉപമിച്ച കൃഷ്ണദാസിന്റെ മറുപടിയും വിവാദമായി. പിന്നീടാണ് CPM ജില്ലാ സെക്രട്ടറി ഏകാധിപതി പോലെ പെരുമാറുകയാണെന്നും ഇത് അംഗീകരിക്കാനാവില്ലെന്നും വ്യക്തമാക്കി കൊഴിഞ്ഞാമ്പാറയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് M സതീഷിന്റെ നേതൃത്വത്തിൽ CPMലെ വിമത കൺവെൻഷൻ അരങ്ങേറിയത്. കൊഴിഞ്ഞാമ്പാറയിലെ 37 അംഗ ബ്രാഞ്ച് സെക്രട്ടറിമാരിൽ 28 പേരും യോഗത്തിൽ പങ്കെടുത്തു. പാർട്ടി സമ്മേളനത്തിൽ ഒരു വർഷം മുമ്പ് കോൺഗ്രസ് വിട്ടൊഴിഞ്ഞയാളെ ലോക്കൽ സെക്രട്ടറിയാക്കിയത് എതിരെയായിരുന്നു കലാപക്കൊടി ഉയർന്നത്. കുഴലിലൂടെ വിവാദക്കാറ്റ്. സ്ഥാനാർത്ഥി നിർണയത്തിൽ ചില കല്ലുകടികൾ ഉണ്ടായെങ്കിലും വിവാദങ്ങളിലേക്ക് BJPയെ വലിച്ചിട്ടത് BJP മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷ് കൊടകര കുഴൽപ്പണ കേസ് സംബന്ധിച്ച് നടത്തിയ വെളിപ്പെടുത്തലാണ്. ചാക്കിൽ കോടികളുമായി എത്തിയെന്ന വെളിപ്പെടുത്തൽ BJPയെ ഒന്നാകെ ഒലിക്കുകയും ചെയ്തു. ഏതാണ്ട് 9 കോടിയോളം രൂപ 6 ചാക്കുകളിലായി എത്തിയെന്നായിരുന്നു വെളിപ്പെടുത്തൽ. ഇക്കാര്യം വെളിപ്പെടുത്താൻ ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ളവർ തന്നോട് പറഞ്ഞതായും സതീഷ് വെളിപ്പെടുത്തിയതോടെ വിമർശനവുമായി ശോഭ തന്നെ രംഗത്തിറങ്ങി. സതീഷിനെ CPM പണം കൊടുത്തു വാങ്ങിയതാണെന്ന ആരോപണവും അവർ ഉന്നയിച്ചു. തുടർന്നാണ് സന്ദീപ് വാര്യർ എന്ന നേതാവ് പാർട്ടിയുമായി പിണങ്ങിപ്പിരിഞ്ഞ് പ്രചാരണത്തിൽ ഇടപെടാതെ മാറി നിന്നത്. CPMമായി ചർച്ച നടത്തിയെങ്കിലും അദ്ദേഹം ഇടതുപക്ഷത്തേക്കാണെന്നുമുള്ള വാർത്ത പുറത്തു വന്നതോടെ RSS BJP നേതാക്കൾ അദ്ദേഹത്തെ നേരിൽ സന്ദർശിച്ച് ചർച്ചകൾ നടത്തി. നിലവിൽ BJPയിൽ തന്നെ തുടരുന്നുണ്ടെങ്കിലും അദ്ദേഹം പാർട്ടിക്കെതിരെ പറഞ്ഞ ആരോപണങ്ങളിൽ ഒന്നുപോലും പിൻവലിച്ചില്ല. പാതിര റെയ്ഡും നീല ട്രോളിയും. ഇതിനെല്ലാം പുറമെ പാലക്കാട് പ്രചാരണത്തിനെത്തിയ UDF വനിതാ നേതാക്കൾ തങ്ങിയ ഹോട്ടൽ മുറിയിൽ കള്ളപ്പണം പിടിക്കാനെന്ന പേരിൽ നടത്തിയ റെയ്ഡ് വിവാദമായതോടെ CPMന് വീണ്ടും പരിക്കേറ്റു. റെയ്ഡിൽ കള്ളപ്പണം പിടിച്ചില്ലെന്ന് മാത്രമല്ല വനിതാ പോലീസിന്റെ സാന്നിധ്യമില്ലാതെ വനിതാ നേതാക്കളുടെ മുറി റെയ്ഡ് ചെയ്ത സംഭവത്തിലുണ്ടായ അലയൊലികൾ ഇടതുപക്ഷത്തിന് ക്ഷീണമാവുകയും ചെയ്തു. ഹോട്ടലിൽ വെച്ച് നീല ട്രോളിയുമായി പോകുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നെങ്കിലും രാഹുൽ അടക്കമുള്ള UDF നേതാക്കൾ കാര്യങ്ങൾ കൃത്യമായി വിശദീകരിച്ചതോടെ ഇടതുപക്ഷത്തിന്റെ ആരോപണത്തിന്റെ മുനയൊടിഞ്ഞു. അവസാനം EP ജയരാജന്റെ ആത്മകഥാ വിവാദത്തിലാണ് പാലക്കാട്ടെ പ്രചാരണം എത്തി നിൽക്കുന്നത്. ചേലക്കര വയനാട് മണ്ഡലങ്ങളിലെ തിരഞ്ഞെടുപ്പ് ദിനത്തിൽ പുറത്തുവന്ന പുസ്തകത്തിന്റെ 2ാം ഭാഗം പിണറായി മന്ത്രിസഭയ്ക്കും മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി P സരനും വിമർശനമുണ്ട്. താൻ അറിഞ്ഞുകൊണ്ടല്ലെന്ന് പറയുന്ന EP DGPക്ക് പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. വരും ദിനങ്ങളിൽ ഇതിന്റെ ഉള്ളുകളികൾ കൂടി പുറത്താകുന്നതോടെ മറ്റൊരു വിവാദത്തിനാവും പാലക്കാട് മണ്ഡലം സാക്ഷ്യം വഹിക്കുക.